റെവറൻഡ് ഡോക്ടർ റോയ് പാലാട്ടി CMI എഴുതുന്ന വൈദികനെ തേടി ബാറിലെത്തിയ മെത്രാൻ. ലഹരിക്കടിമയായതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പുരോഹിതനുണ്ടായിരുന്നു വെനീസിൽ. ഒരു ശിക്ഷയും അദ്ദേഹത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കിയില്ല. അങ്ങനെയിരിക്കെ ഒരു സന്ധ്യയിൽ ബാറിലിരുന്ന സമയത്ത് ആരോ വന്ന് തട്ടി വിളിച്ചു, "പുതിയ മെത്രാൻ നിങ്ങളെ കാത്ത് പുറത്തു നിൽപ്പുണ്ട്." വെറുതെ പറയുന്നതാണെന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത കുപ്പിയിൽ നിന്നും ഗ്ലാസിലേക്ക് പകരാൻ തുടങ്ങി. അപ്പോഴാണ് തോളിൽ ആരുടെയോ കയ്യമരുന്നതറിഞ്ഞത്. വാസ്തവമായും മെത്രാൻ തന്നെ, കർദിനാൾ റോൺഖാളി. പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പള്ളിമേടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കസേരയിൽ അയാളെ ഇരുത്തിയിട്ട് മെത്രാൻ മുട്ടുകുത്തി കുമ്പസാരിക്ക. "എന്റെ പിഴ" എന്ന് ചൊല്ലിക്കൊണ്ട് കാത്തു നിൽക്കുന്ന ഈ വന്ധ്യദേഹത്തിൻ്റെ മീതെ ചെറുപ്പക്കാരൻ വൈദികന്റെ കണ്ണീർ വീഴാൻ തുടങ്ങി. ആശീർവാദം സ്വീകരിച്ചെഴുന്നേറ്റപ്പോൾ അയാളെ ചേർത്ത് പിടിച്ച് മെത്രാനച്ചൻ പറഞ്ഞു, "ഇതിനാണ് മകനെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്." ഈ മെത്രാനച്ചനാണ് പിന്നീട് ജോൺ 23-ാമൻ മാർപ്പാപ്പയായി തീർന്നത്. അന്ന് ആ വൈദികൻ തന്നെ തന്നെ കണ്ടെത്താൻ തുടങ്ങി. പട്ടത്തിൻ്റെ തൈലം കൊണ്ട് ഒരാളെ പുരോഹിതനാക്കാൻ കഴിയും, പക്ഷേ യഥാർത്ഥ പൗരോഹിത്യത്തിലേക്ക് വളരാൻ അയാൾ എത്രയോ അധ്വാനിക്കണം. അഭിഷേകം ഒന്നിൻ്റെയും അവസാനമല്ല, ആരംഭമാണ്. കൃപാവരങ്ങൾ വന്നു ചേരുന്നവയാണ്. എന്നാൽ കൃപയുടെ ഉറവിടത്തെ കണ്ടെത്താൻ നിരന്തരം യാത്ര ചെയ്യണം. ആത്മീയ യാത്രയിൽ വന്നു ചേരുന്ന ചിലതിൽ മതിമറന്നു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിളിയും നിയോഗവും നഷ്ടമായേക്കാം. ഇതറിയാൻ സാവൂളിൻ്റെ ജീവിതം ധ്യാനിക്കുക. ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകനാണവൻ. നഷ്ടമായ കഴുതകളെ തേടിപ്പിടിക്കാൻ പറഞ്ഞുവിട്ടതാണവനെ. കൂട്ടത്തിൽ രണ്ട് വേലക്കാരെയും അപ്പനയച്ചു. അന്വേഷണം ഏതാണ്ട് വഴിമുട്ടി. അപ്പോഴാണ് ആ നാട്ടിലെ ഒരു ദീർഘദർശിയെ കണ്ടാൽ കാര്യം നടക്കുമെന്നറിഞ്ഞത്. അത് സാമുവലായിരുന്നു. വഴിയിൽ വെച്ച് തന്നെ ദൈവപുരുഷനെ കണ്ടുമുട്ടി. കാര്യം അവതരിപ്പിക്കും മുമ്പ് തന്നെ നഷ്ടമായ കഴുതകളെ ഓർത്ത് ദുഃഖിക്കേണ്ടെന്നും തനിക്കൊപ്പം വരിക എന്നുമായിരുന്നു സാമുവൽ പറഞ്ഞത്. പിന്നെ നടന്നത് സാവൂളിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യാൻ ഒരുങ്ങുകയാണ് സാവൂളിനെ. അവൻ അന്വേഷിച്ചിറങ്ങിയത് കഴുതയെയായിരുന്നു. അവനെ തേടിയെത്തിയത് രാജകിരീടവും അഭിഷേക തൈലവും. അപ്പുറത്ത് സാമുവലും ഒരന്വേഷണത്തിലായിരുന്നു, ദൈവനിവേശിതമായൊരന്വേഷണം. ദൈവജനത്തെ നയിക്കാൻ ഒരു രാജാവിനെ വേണം. സത്യത്തിൽ രാജാവ് മൂലം നിങ്ങളേറെ വിലപിക്കും. 1 Samuel 8:18 എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടും ജനം രാജാവിനായി മുറവിളി കൂട്ടി. "ഞങ്ങൾക്കും മറ്റുള്ള ജനതകൾ പോലെ ആകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം." 1 Samuel 8:20. സാമുവലിൻ്റെ നിയോഗം രാജാവിനെ കണ്ടെത്തി അഭിഷേകം ചെയ്യുക എന്നതായിരുന്നു. ഇസ്രായേലിൽ സാവൂളിനേക്കാൾ കോമളനായി ആരുമില്ലെന്നാണ് പറയുക. എന്നിട്ടും സാവൂൾ പതറി. ദൈവസ്വരം കേൾക്കുന്നതിൽ പാടെ പരാജയപ്പെട്ടു. രാജകീയ സ്ഥാനവും നഷ്ടമായി. ശരിയാണ്, കഴുതയെ തേടിയിറങ്ങിയവൻ രാജാവായി. പക്ഷേ അതിൽ അവൻ്റെ അന്വേഷണവും ആത്മീയ യാത്രയും ഒടുക്കിയതുകൊണ്ട് അവൻ്റെ ജീവിതം തകർന്നുപോയി. അയാളിലെത്തിയ അഭിഷേകം സകലതുമെന്ന് തെറ്റിദ്ധരിച്ചു. അഭിഷേകത്തിനൊത്തവിധം ഉയരാനോ ദൈവത്തെ തേടാനോ അവനായില്ല. തന്നെ തന്നെ കണ്ടെത്താൻ സാമുവലിൻ്റെ അഭിഷേക തൈലത്തിനാവില്ല എന്ന് അവൻ അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൻ്റെ കൈകളിലാണ്, ദൈവം നമ്മുടെ കൈകളിലല്ല. Benedict 16 പാപ്പ പറയുന്നു. അതുകൊണ്ട് ആന്തരിക തീർത്ഥാടനം നാം എന്നും നടത്തിക്കൊണ്ടേയിരിക്കണം. അഭിഷേകത്തിൽ ഉയർന്ന് ചലിച്ചവർ എന്തുകൊണ്ട് തകർന്നു വീണുപോയി എന്ന് നാം ചോദിക്കാറില്ലേ? കൃപാവരങ്ങളുടെ സാന്നിധ്യം വെളിവായവൻ ഇത്രമേൽ അധപതിച്ചതെന്തേ? ജനത്തെ ധീരമായി നയിച്ചുകൊണ്ടിരുന്നവൻ ഭ്രഷ്ടനാക്കപ്പെട്ടതെന്തേ? ജീവിതയാത്രയിൽ നമ്മിൽ പലതും വന്നു ചേരും. പദവിയും അംഗീകാരവും കൃപകളും ഒക്കെ ദൈവവഴിയിലെ യാത്രയിൽ വച്ചു നീട്ടപ്പെടുന്ന ഇവയൊന്നും യാത്രയുടെ ഒടുക്കമല്ല, അന്വേഷണത്തിൻ്റെ മറുപടിയുമല്ല. നൽകപ്പെടുന്ന ദാനങ്ങളിൽ അധികമായി അഭിരമിക്കാതെ അവയെ വകഞ്ഞു മാറ്റി നിർത്തി ദൈവത്തെ തേടുക. ആ നിതാന്ത സൗന്ദര്യത്തെ സന്യാസം ലക്ഷ്യമാക്കിയെത്തുന്ന അർത്ഥികളോട് വിശുദ്ധ ബെനഡിക്ട് പറയും, "നീ ദൈവത്തെ മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ പ്രവേശിക്കുക. സന്യാസവും പൗരോഹിത്യവും ആത്മീയയാത്രയുടെ അവസാനമല്ല. അതുപോലെ തന്നെ വിവാഹവും ഏകസ്ഥ ജീവിതവും ആത്മീയ പ്രയാണത്തിലെ ചില ദാനങ്ങളാണ്. ദാനങ്ങളിൽ കുരുങ്ങി എല്ലാവരും പ്രധാനപ്പെട്ടവ തള്ളിമാറ്റുമ്പോൾ നാമും സാവൂളാകും. കഥയുടെ ഒടുക്കം നാം ഇങ്ങനെ ചിന്തിച്ചേക്കും: കിഷിൻ്റെ മകൻ രാജാവായി, പക്ഷേ അവന് അവനാകാൻ കഴിഞ്ഞില്ല. ദൈവ പൈതലായി വളർന്നില്ല. അഭിഷേകം കിട്ടി, പക്ഷേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായില്ല. ക്രിസ്ത്യാനിയായി എണ്ണപ്പെടാൻ മാമോദീസ മതിയാകും, പക്ഷേ ആത്മസ്ഥിതി പുസ്തകത്തിലെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിച്ചേർക്കാൻ മാമോദീസ കഴിഞ്ഞുള്ള ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. നിദാന്തമായ പരിശ്രമവും അധ്വാനവും കൂടിയേ തീരൂ. പരിപൂർണതയ്ക്കായുള്ള പ്രയാണത്തിലാണ് നാം. അതിനിടെ അഭിഷേക തൈലവുമായി ദൈവപുരുഷർ വന്ന് നമ്മെ പൂശിയേക്കാം. യാത്രയെ ത്വരിതപ്പെടുത്താൻ നൽകപ്പെടുന്ന ചില സമ്മാന പൊതികളാണവ. അവയിൽ ചടഞ്ഞിരുന്നാൽ നമ്മുടെ ഗതി മാറും. ഓ ദൈവമേ, നിന്നെ മാത്രം തേടാൻ എന്നെ അനുവദിക്കണമേ. ജീവിത വഴികളിൽ വന്നു ചേരുന്ന കൃപാധാനങ്ങളിൽ മനസ്സുടക്കാൻ നീ ഒരിക്കലും അനുവദിക്കരുതേ. നിന്നിൽ ഒന്നാകുവോളം എൻ്റെ പ്രാണൻ നിനക്കായി മാത്രം ദാഹിക്കട്ടെ. ആമേൻ.